turn to John's Gospel chapter 1.
യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം.
It says in verse 4 about Jesus Christ that in him was life and that life was the light of men.
ഇവിടെ നാലാമത്തെ വാക്യത്തിലെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
And that light shines in the darkness and the darkness could not overcome it.
ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു, ഇരുളിന് വെളിച്ചത്തെ കീഴടക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നു.
From the beginning when God made man, his longing has been to dwell in man.
ദൈവം മനുഷ്യനെ ആദിയിൽ ഉണ്ടാക്കിയത് മുതൽ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉള്ളിൽ വസിക്കണമെന്നുള്ളതായിരുന്നു.
But from the beginning Satan has somehow diverted man away from allowing God to dwell in him.
എന്നാലേ ആരംഭം മുതൽ തന്നെ സാത്താൻ തന്റെ തന്ത്രങ്ങളാൽ മനുഷ്യനെ ദൈവം അവനോട് കൂടെ വസിക്കാതിരിക്കുവാൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരുന്നു.
And we know that when Adam and Eve sinned,
നമുക്കറിയാം ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ
they immediately felt guilty. They knew that they had violated God's law.
അപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടായി, അവർ ദൈവത്തിന്റെ നിയമം ലംഘിച്ചു എന്ന് അവർക്ക് മനസ്സിലായി.
There were two trees mentioned in the Garden of Eden.
ഏദൻ തോട്ടത്തിൽ രണ്ട് വൃക്ഷങ്ങളെ പറ്റി പറഞ്ഞിരുന്നതായി നമുക്ക് കാണാം.
One was the tree of knowledge of good and evil, and the other was the tree of life.
ഒന്ന് നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷം, മറ്റേത് ജീവവൃക്ഷം.
And the Lord told Adam that if he ate of the tree of knowledge of good and evil, he would die.
ദൈവം ആദാമിനോട് പറഞ്ഞു, നീ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്.
Have you ever thought about the reason for that?
അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
The knowledge of good and evil.
നന്മതിന്മകളെ തിരിച്ചറിയുന്ന അറിവ്.
What is wrong in having such a knowledge?
അങ്ങനെ ഒരു അറിവുണ്ടാകുന്നതില് എന്ത് തെറ്റാണുള്ളത്?
Isn't it good to know good and evil?
നന്മയും തിന്മയും തിരിച്ചറിയുന്നത് നല്ലതല്ലയോ?
Why did God not want Adam to eat from that tree then?
ദൈവം എന്തുകൊണ്ടാണ് ആദാം ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കേണ്ട എന്ന് പറയുവാനായിട്ട് കാരണം?
When we think the knowledge of good and evil is a good thing,
nam manasilakkunna nanmathinmagale thirichariyanulla kaluva nalla karyamayittana.
There if we understand the reason for that,
avadu namukku adinte kaaranam manasilakkuvan sadichal,
we will see how death comes,
enganeyanu maranam praveshichathennu namukku kaanuvanayittu kaliyum.
You can know good and evil,
ningalkku nanmayum thinmayum thirichariyan kaliyum,
and still be spiritually dead,
ennittum ningal kaalmiyamayi marichavarayirikkam.
God wanted this knowledge of good and evil to be for Adam to know good and evil by dependence on him.
ആദാം നന്മതിന്മകളെ തിരിച്ചറിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് വേണമെന്നുള്ളതായിരുന്നു ദൈവം ആഗ്രഹിച്ചത്.
Not a knowledge that would be resident within Adam himself.
ആദത്തിന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നതായ ഒരു അറിവിലൂടെ തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിച്ചില്ല.
And that was the thing that God wanted Adam not to do.
Adana Adam cheyyaradanna devam aagrahichathaya karyam.
What Satan tempted Adam was like this.
Satan Adamine parikshichathu ingeneyanu,
if you eat of this tree,
nee vrushathil ninnu bhakshichale,
you will be like God.
Nee devathe pole aayithirum.
You won't need to depend on God anymore.
Nee devathile koodalayittu aashrayikkendathaya aavashyamilla.
You can have the knowledge of good and evil yourself and then you can live your own independent life.
നിന്റെ ഉള്ളിൽ തന്നെ നിനക്ക് നന്മ നന്മകളെ തിരിച്ചറിയാൻ കഴിയും, അങ്ങനെ നിനക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം കഴിക്കുവാനായിട്ട് കഴിയും.
Did God want Adam to know good and evil?
ദൈവം ആദാം നന്മതിന്മയെ തിരിച്ചറിയാൻ ആഗ്രഹിച്ചിരുന്നോ?
Yes.
തീർച്ചയായും.
But not like this.
എന്നാൽ ഇതുപോലെയല്ല.
He wanted Adam to know good and evil by his going to the tree of life.
അവൻ നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള വഴി ദൈവം ആഗ്രഹിച്ചിരുന്ന നന്മയുടെ ജീവന്റെ വൃക്ഷത്തിലൂടെ കടന്നുപോയി.
And by that life of God coming within him, and showing him what is good and evil.
ദൈവത്തിന്റെ ജീവൻ അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവൻ ആ ജീവൻ അവനെ ഏത് നന്മയെന്നും ഏത് തിന്മയെന്നും തിരിച്ചറിയിക്കുന്നതാണ് ദൈവം ആഗ്രഹിച്ചത്.
But the tree of knowledge of good and evil, we can say, was a life of rules and regulations by which you know what is right and what is wrong.
നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം എന്ന് പറയുന്നത് നിയമങ്ങളിലൂടെ ഏത് ചെയ്യണമെന്നും ഏത് ചെയ്യരുതെന്നും നാം മനസ്സിലാക്കുന്നതായ അറിവാണ്.
Something like the law.
ഏകദേശം ന്യായപ്രമാണം പോലെ.
Which brought death.
അത് നമുക്ക് മരണം കൊണ്ടുവരുന്നു.
Now this has a lesson for us.
ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കുവാനായിട്ടുണ്ട്.
See, most Christians are happy to know good and evil.
സാധാരണ എല്ലാ ക്രിസ്ത്യാനികളും നന്മയും തിന്മയും തിരിച്ചറിയുവാൻ സന്തോഷമുള്ളവരാണ്.
But their knowledge of good and evil does not come from the life of God within them.
എന്നാൽ അവരുടെ നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ളതായ അറിവ് ദൈവം നൽകിയിരിക്കുന്ന ജീവനിൽ നിന്ന് കടന്നു വരുന്നില്ല.
Their knowledge of good and evil comes through an understanding of in their mind of certain things that are right and certain things that are wrong.
അവരുടെ നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ളതായ അവരുടെ അറിവ് ഏത് ശരിയെന്നും ഏത് തെറ്റെന്നും അവർ മനസ്സിലാക്കുന്നത് വഴി ഉണ്ടാകുന്നതാണ്.
For example, they feel smoking is wrong and drinking is wrong, so we must avoid it.
ഉദാഹരണമായിട്ട് പുകവലിക്കുന്നത് തെറ്റാണ് മദ്യപിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കുന്നു.
And most Christians, they live by certain rules and regulations.
ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ചില നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടാണ് ജീവിക്കുന്നത്.
Each church has got its own list of rules and regulations.
Ella sabagalkkum aa sabagaldeyaaya oru neemangal undu.
And if you want to be a member of that church, you got to follow all these rules and regulations.
Ningal aa sabayile angamayirikkanamengil aa sabayudeyaaya ella neemavaligalum ningal anusarikkendirikkunnu.
If you follow those rules and regulations, you are accepted in that church and you have got a good standing as a good member.
നിങ്ങൾ ആ നിയമങ്ങളൊക്കെയും അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ സഭയിലെ അംഗമായിരിക്കുകയും ആ സഭയിലെ ഒരു നല്ല അംഗമായിട്ട് നിലനിൽക്കുവാനായിട്ടും കഴിയും.
That is the tree of knowledge of good and evil.
അതാണ് നന്മതിന്മകളെ തിരിച്ചറിയുന്നതായ വൃക്ഷം.
See, some churches may have one of the rules, maybe all sisters must take off their ornaments.
ചില സഭകൾക്ക് നിയമമുണ്ട് എല്ലാ സഹോദരിമാരും അവരുടെ ആഭരണങ്ങൾ എടുക്കണമെന്ന്.
Another church may not have that rule.
മറ്റൊരു സഭയ്ക്ക് ആ നിയമം ഉണ്ടായിരിക്കില്ല.
Another church may have a rule that she must wear white sarees.
വേറൊരു സഭകൾക്ക് നിയമമുണ്ട് നിങ്ങൾ ധരിക്കുന്ന സാരി നിങ്ങൾ മാറ്റി വെളുത്ത തുണി എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം.
Each church has got its own list of rules and regulations.
എല്ലാ സഭകൾക്കും അതിന്റേതായ നിയമങ്ങളും ഉണ്ട്.
Some churches have a rule that you must pay 10% of your income.
ചില സഭകൾക്ക് നിയമമുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആദായത്തിന്റെ 10% കൊടുക്കണമെന്ന്.
Some have a membership fee.
ചിലർക്ക് ഒരു അംഗത്വ ഫീസ് ഉണ്ട്.
There's no official membership. Some other churches have no official membership.
Chila sabagalkku thangalde angaldeya list unde chilarkku adilla.
Some assemblies say you must break bread every week.
Chila sabagalu parayunnu ningal ella aayichayum appam nurkkanamennu.
That's a big thing for them.
Avarku adana oru valiya karyam.
Some say everybody must speak in tongues.
Chila sabagalu parayunnu ellavarum anyabhashayil samsarikkanamennu.
So as we look around at all the different churches, they've all got their rules and regulations. They've all got their trees of knowledge of good and evil.
നാം ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവർക്കും അവരുടേതായ നിയമങ്ങളുണ്ട് എല്ലാവർക്കും അവരുടേതായ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷമുണ്ട്.
ഓൾ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രിംഗ് ഡെത്ത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒറിജിനൽ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ.
എല്ലാ നിയമങ്ങളും മരണമാണ് കൊണ്ടുവരുന്നത് ആദിയിൽ ആദാമിന് മരണം സമ്മാനിച്ചതായ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം പോലെ.
There was another tree.
അവിടെ വേറൊരു വൃക്ഷമുണ്ട്.
That is the tree of life.
അതാണ് ജീവന്റെ വൃക്ഷം.
And God wanted man to live by that tree.
ദൈവം മനുഷ്യൻ ആ വൃക്ഷം വഴി ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
And even today,
ഇന്നും
God offers to us that same life.
ഇന്നും ദൈവം അതേ ജീവിതം തന്നെ നമുക്ക് വേണ്ടിയും നൽകിയിരിക്കുന്നു.
That's the whole meaning of being filled with the Holy Spirit.
പരിശുദ്ധാത്മാവിനാലെ നിറയുക എന്നുള്ളതിന്റെ മുഴുവൻ അർത്ഥവും അതുതന്നെയാണ്.
The Holy Spirit didn't come to make us speak in tongues.
പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമ്മളെ അന്യഭാഷയിൽ സംസാരിപ്പിക്കാൻ വേണ്ടിയല്ല.
That's not the first thing.
അതല്ല അതിന്റെ ഒന്നാമത്തെ കാര്യം.
He came to give us the life of Jesus.
ആ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമുക്ക് യേശു കർത്താവിന്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാൻ വേണ്ടിയാണ്.
Same life that was in Jesus when he walked upon this earth.
യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവനിലുണ്ടായിരുന്ന അതേ ജീവൻ നമ്മളിലേക്ക് പകർന്നു തരുവാൻ.
That when that fills us, it automatically tells us things that are right and things that are wrong.
ആ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ ഏത് നന്മയെന്നും ഏത് തിന്മയെന്നും നമുക്ക് പറഞ്ഞു തരുന്നു.
It says here in him was life. Jesus was the tree of life.
ഇവിടെ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശു കർത്താവാണ് ആ ജീവവൃക്ഷം.
And that life was the light of man.
ആ ജീവനാണ് മനുഷ്യനുണ്ടായിരുന്ന വെളിച്ചം എന്ന് പറയുന്നത്.
In that life we could have light on whether something was right or wrong.
ആ ജീവിതം, ആ ജീവനിലെ വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചത്തിന് നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാനായിട്ട് കഴിയും.
I don't need some brother to come and tell me whether a particular videotape is not good for viewing or a particular television program is bad.
എന്റെ ജീവിതത്തിൽ ഒരു സഹോദരൻ കടന്നു വന്ന ഒരു വീഡിയോ പ്രോഗ്രാം കാണുന്നത് തെറ്റോ ശരിയോ എന്ന് പറയുവാനോ ഒരു ഫിലിം കാണുന്നത് തെറ്റോ ശരിയോ എന്ന് പറയേണ്ടതായ ആവശ്യമില്ല.
This tree of knowledge of good and evil which says this is right and that is wrong, I don't need it.
നന്മനന്മകളെ തിരിച്ചറിയുന്ന ഈ വൃക്ഷം ഇന്നത് ശരിയെന്നും ഇന്നത് തെറ്റെന്നും പറയുന്നത് എനിക്ക് ആവശ്യമില്ല.
I don't need a tree of knowledge of good and evil that tells me whether gambling is right or smoking is right.
നന്മ നന്മകളെ തിരിച്ചറിയുന്ന ഒരു വൃക്ഷം ചൂത് കളിക്കുന്നത് തെറ്റോ മദ്യപിക്കുന്നത് തെറ്റോ എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമില്ല.
What is worldliness?
എന്താണ് ലോകമയം എന്ന് പറയുന്നത്?
What color clothes constitute worldliness?
എന്ത് കളറിലുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് ലോകമയത്വം തരുന്നത്?
What is treasure on earth?
എന്താണ് ഭൂമിയിലുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്?
Jesus said, don't lay up treasures on earth.
യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപം ഭൂമിയിൽ കരുതരുതെന്ന്.
How much is treasure on earth?
എത്രമാത്രമാണ് ഭൂമിയിലുള്ള സമ്പാദ്യം?
Is 10,000 riyals a treasure or is 100,000 riyals a treasure or is 1 million riyals a treasure? Where does it become a treasure?
ലോകത്തിലുള്ളതായ സമ്പാദ്യം 10,000 riyal ആണോ 100,000 riyal ആണോ 10,00,000 riyal ആണോ എവിടെയാണ് അത് സമ്പാദ്യമായിട്ട് മാറുന്നത്?
These are all rules and regulations.
ഇതെല്ലാം നിയമങ്ങളാണ്.
In Jesus was life.
യേശു കർത്താവിൽ ജീവനാണ് ഉണ്ടായിരുന്നത്.
That life gives light on all the commands of scripture.
ആ ജീവൻ നമ്മളിലേക്ക് വെളിച്ചം പകരുന്നു ദൈവത്തിന്റെ എല്ലാ നിയമങ്ങളും അറിയുവാൻ വേണ്ടി.
When I have life I don't need rules.
എനിക്ക് ജീവൻ ഉള്ളപ്പോൾ എനിക്ക് നിയമത്തിന്റേതായ ആവശ്യമില്ല.
Rules are for people who don't have life.
ജീവിതത്തിൽ വെളിച്ചമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ.
God never wanted Adam to live by rules.
ദൈവം ഒരിക്കലും ആദാം നിയമമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ല.
He wanted Adam to live by life.
ആദാം ജീവൻ പ്രാപിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്.
God gave man the law to prove that you cannot come to God's life by rules and regulations.
ദൈവം നിയമം കൊടുത്തത് ആ നിയമത്തിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്.
Let me give you an illustration which will explain what I mean.
ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം.
Now supposing I say if you put your hand on a hot plate, you know, an electric hot plate or a stove, it'll burn.
ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ കരം ഒരു ഇലക്ട്രിക് പ്ലേറ്റിലോ ഒരു തീയിലോ വെച്ച് കഴിഞ്ഞാൽ കൊള്ളുമെന്ന്.
An electric stove.
ഇലക്ട്രിക് സ്റ്റൗവിൽ വെച്ചാൽ
കൊള്ളുമെന്ന്. Hot electric stove, if you put your hand there, it will burn.
നിങ്ങൾ ചൂടായിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്റ്റൗവിൽ നിങ്ങളുടെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളും.
Now, supposing a man puts his hand on a hot electric stove.
ഒരു മനുഷ്യൻ തന്റെ കൈ ആ ചൂടായിരിക്കുന്ന ഇലക്ട്രിക് സ്റ്റൗവിൽ വെച്ചു എന്ന് കരുതുക.
And he says, oh yeah, I heard in the meeting the other day that if I put my hand on a hot electric stove, it'll burn.
ഞാൻ ഇന്നലെ ആ മീറ്റിംഗിൽ കേൾക്കുകയുണ്ടായി എന്റെ കൈ ഇലക്ട്രിക് സ്റ്റൗവിൽ വെച്ചാൽ അത് കൊള്ളുമെന്ന്.
So I should remove my hand.
അതുകൊണ്ട് എന്റെ കൈ ആ സ്റ്റൗവിൽ നിന്ന് ഞാൻ വലിക്കണം.
So he removes his hand.
അവൻ അവന്റെ കരം ഇലക്ട്രിക് സ്റ്റൗവിൽ നിന്ന് മാറ്റി.
What would you say about that man?
ആ മനുഷ്യനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു?
That man must be having leprosy where all the sensations in his hand is gone. That's why he didn't feel anything.
കാരണം അവന്റെ കരത്തില് കുഷ്ഠം ബാധിച്ചിരിക്കും. സെൻസ് ചെയ്യാനുള്ള കരത്തിന്റെ എല്ലാ ശക്തിയും അവൻ നഷ്ടപ്പെട്ടിരിക്കും.
You know, when people have leprosy, they lose sensation.
അവരുടെ കരങ്ങളില് കുഷ്ഠം വരുമ്പോൾ ആ സ്പർശിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു പോകും.
Now, man with life, he doesn't need this mess. He doesn't have to remember a message. As soon as he touches the hot stove, his hand pulls back immediately.
എന്നാൽ ജീവനുള്ള കരമുള്ളതായ ഒരു മനുഷ്യന് ഈ നിയമത്തിന്റേതായ ആവശ്യമില്ല. അവന്റെ കരം സ്റ്റൗവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചൂടുകൊണ്ട് അത് പുറകോട്ട് പിൻവലിക്കും.
That is the difference between rules and life.
അതാണ് നിയമങ്ങളും ജീവനുമായിട്ടുള്ളതായ വ്യത്യാസം.
I'll tell you something I heard about people who had leprosy.
കുഷ്ഠമുള്ള രോഗികളെ പറ്റി, കുഷ്ഠമുള്ള ആൾക്കാരെ പറ്റി ഞാൻ കേട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം.
You know why they give special type of thick rubber shoes for people with leprosy?
കുഷ്ഠമുള്ള രോഗികൾക്ക് എന്തുകൊണ്ടാണ് കനമേറിയ റബ്ബർ ഷൂകൾ കൊടുക്കുന്നതെന്ന് അറിയാമോ?
Because there are many cases of lepers who would get a nail or a thorn into their foot when they are walking and they won't feel it.
കാരണം ഈ കുഷ്ഠരോഗികളായ മനുഷ്യർ നടക്കുമ്പോൾ അവരുടെ കാലുകളിൽ കമ്പിയും ആണിയും ഒക്കെയും കൊള്ളുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് അത് അറിയുവാനായിട്ട്
കഴിയത്തില്ല,
അവർക്ക് അത് അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം അവരുടെ കാലിന്റെ പത്തന ശക്തി നഷ്ടപ്പെട്ടു.
Infected foot finally destroys their foot.
അത് അവരുടെ കാലില് അത് പഴുപ്പാകുകയും അത് അവരുടെ കാലിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യും.
So people with leprosy have to be taught, when you come home at night, please examine your foot to see if there is any nail god inside.
കുഷ്ഠരോഗികളായ മനുഷ്യരെ അവരെ പഠിപ്പിക്കണം, നിങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ രാത്രിയിൽ നിങ്ങളുടെ കാല് നോക്കണം, ഏതെങ്കിലും മാണിയോ എന്തെങ്കിലും കൊണ്ടുകയറി ഇരിപ്പുണ്ടോ എന്ന്.
I heard of one leprosy man.
ഞാനൊരു കുഷ്ഠരോഗിയായ മനുഷ്യനെ പറ്റി കേട്ടു.
It's a true story, please believe me.
അതൊരു സത്യമായ സംഭവമാണ്.
In the night, some rats came and bit off his toes and he was fast asleep.
രാത്രിയിലെ എലി വന്നിട്ട് അവന്റെ കാല് കടിച്ചു മുറിച്ചു, എന്നിട്ടും അവനെ അത് അറിഞ്ഞില്ല എന്ന്
പറയുന്നു. When he woke up in the morning, there was some blood there. He was wondering where the blood came from.
രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവന്റെ കാലിൽ നിന്ന് രക്തം തറയിൽ കിടക്കുന്നുണ്ട്, എവിടെ നിന്ന്? അവന് അത്ഭുതപ്പെട്ടു.
When he counted his toes, he found one or two missing.
അവന്റെ വിരലുകൾ അവൻ എണ്ണി നോക്കിയപ്പോൾ ചില വിരലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ടു.
So we have to teach people with leprosy, when you wake up in the morning, count your toes, see that all five are there.
അതുകൊണ്ട് കുഷ്ഠരോഗികളായ മനുഷ്യരെ നാം പഠിപ്പിക്കണം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ വിരലും എണ്ണി നോക്കുക, അഞ്ചുമുണ്ടോ എന്ന്.
ബിക്കോസ് സെൻസേഷൻ ഇസ് ഗോൺ,
കാരണം അവരുടെ സ്പർശന ശക്തി നഷ്ടപ്പെട്ടു പോയി.
യു നീഡ് ഓൾ ടൈപ്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ പീപ്പിൾ ഹു ആർ ഡെഡ്.
മരിച്ചതായ മനുഷ്യർക്ക് എല്ലാ നിയമങ്ങളും ആവശ്യമാണ്.
ഇറ്റ്സ് ഗുഡ് ബിക്കോസ് ദാറ്റ്സ് ദ വേ ദേ കാൻ അറ്റ്ലീസ്റ്റ് പ്രിസർവ് ദേർ ഫീറ്റ്.
അത് നല്ല കാര്യം തന്നെയാണ്, കാരണം ആ ഒരു വഴിയിലൂടെ മാത്രമേ അവരുടെ കാല് അവർക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ.
ബട്ട് വൈ ഇസ് ഇറ്റ് ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു ടു കൗണ്ട് യുവർ ടോസ് വെൻ യു വേക്ക് അപ്പ് ഇൻ ദി മോർണിംഗ്?
എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടാത്തത് നിങ്ങളുടെ കാല് എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കാലിലെ വിരലുകൾ എണ്ണി നോക്കുവാൻ?
ബിക്കോസ് ഈവൻ ഇഫ് എൻ ആന്റ് ബൈറ്റ്സ് യു, യു വിൽ ഫീൽ ഇറ്റ്.
ഒരു ഉറുമ്പ് വന്ന് കടിച്ചാലും നിങ്ങൾ അത് മനസ്സിലാക്കുകയും ഞെട്ടുകയും ചെയ്യും. എന്തുകൊണ്ടാണ്?
ബിക്കോസ് യു ഗോട്ട് ലൈഫ്.
കാരണം നിങ്ങളിൽ ജീവനുണ്ട്.
സീ, ദേർസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിംഗ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ലിവിംഗ് ബൈ ലൈഫ്.
നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതും ജീവനോടുകൂടെ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
And God wants us to live by life, which tells us what's right and what's wrong.
ജീവനിൽ നിന്ന് ലഭിച്ച വെളിച്ചത്തിലൂടെ എന്ത് നന്മയെന്നും തിന്മയെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു.
ഫോർ എക്സാമ്പിൾ, യു ആർ സിറ്റിംഗ് അലോങ് വിത്ത് എ ഫ്യൂ അദർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് പീപ്പിൾ ആർ ടോക്കിംഗ്.
ഉദാഹരണമായിട്ട് നിങ്ങൾ ചില സഹോദരി സഹോദരന്മാരോട് കൂടെ ഒന്നിച്ചിരിക്കുന്ന എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
And they are talking about somebody who is not present.
അവിടെ ഇല്ലാത്തതായ ചില വ്യക്തികളെ പറ്റി അവർ സംസാരിക്കുന്നു.
And it's not very good conversation.
അത് നല്ലതായ ഒരു സംസാരമല്ല.
And you begin to feel uneasy.
നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് വിഷമപ്പെടുവാനായിട്ട് തുടങ്ങുന്നു.
Not because you heard a rule in the meeting saying gossiping is bad.
നേരത്തെ നിങ്ങൾ ഗോസിപ്പ് ചെയ്യുന്ന പരദോഷണം പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞതായ നിയമം മൂലമല്ല.
It's that life in you which is not responding to this type of conversation.
നിങ്ങളുടെ ഉള്ളിലുള്ളതായ ജീവിതം, ജീവൻ ഇങ്ങനെയുള്ളതായ ഒരു സംസാര രീതിയോട് യോജിക്കാതെ വരുന്നു.
Now the thing is, unfortunately, we don't listen to that life, and that's why we corrupt ourselves.
ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഈ ജീവിതത്തോട് നാം ഒരിക്കലും പ്രതികരിക്കുവാനോ കീഴ്പ്പെടുവാനോ തയ്യാറാകുന്നില്ല.
The Holy Spirit gives us the life of Jesus, which is extremely sensitive to sin.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിന്റെ ജീവൻ തരുന്നു, അത് പാപത്തോട് ഏറ്റവും വളരെ സ്പർശന ശക്തിയുള്ളതാണ്.
Many people think the Christian life is like improving our life in some way.
അനേകർ കരുതുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പല വിധത്തിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണെന്നാണ്.
It's not improving our life, it is getting another life.
നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി എടുക്കുന്നതല്ല, പിന്നെയോ ഒരു പുതിയ ജീവൻ ലഭിക്കുന്നതാണ്.
I'll give you an example again.
ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി തരാം.
See, I don't know whether you've heard of a whistle called a dog whistle.
പട്ടിയുടെ ശബ്ദം കേൾപ്പിക്കുന്നതായ ഒരു വിസിലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
It's called a whistle for dogs.
അത് പറയുന്നത് നായ്ക്കുള്ളതായ ഒരു വിസിൽ എന്നാണ്.
When you blow it,
ആ വിസില് നിങ്ങൾ ഊതുമ്പോൾ,
it makes such a high pitch sound that your ear and my ear cannot hear anything.
അത് വളരെ ഹൈ, വലിയ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കാതുകൾക്ക് അത് കേൾക്കാനായിട്ട് കഴിയില്ല.
Because our ear has got a certain frequency range, and when it goes beyond that, you can't hear it.
നമ്മുടെ കാതുകൾ കേൾക്കുന്നത് ചില അളവിലുള്ള തരംഗങ്ങൾ മാത്രമാണ്, അതിൽ കൂടുതൽ നമ്മുടെ കാതിന് കേൾക്കാനായിട്ട് കഴിയത്തില്ല.
But the dog's ear, God has made the dog's ear with a higher range, and that dog can hear it.
നായയുടെ ചെവിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ഉയർന്ന രീതിയിലുള്ള തരംഗങ്ങൾ അറിയാവുന്ന വിധത്തിലാണ്, അതുകൊണ്ട് നായ അത് കേൾക്കുന്നു.
No matter how much I train my hearing, I will never be able to hear that whistle.
എന്റെ കാതിനെ ഞാൻ എത്രയധികം പരിശീലിപ്പിച്ചെടുത്താലും ആ നായയുടെ വിസിലിന്റെ ശബ്ദം എന്റെ കാതിൽ കേൾക്കുവാനായിട്ട് കഴിയത്തില്ല.
Because it's beyond my range.
കാരണം അത് എന്റെ കേൾവിയുടെ പരിധിക്കും അപ്പുറമാണ്.
Any amount of exercise and will never make my hearing pick up that.
ഞാൻ എന്തെല്ലാം വ്യായാമം ചെയ്താലും എന്റെ ആ കേൾക്കുവാനുള്ള ശക്തി കൂടി വരത്തില്ല.
But if I could get a dog's ear, then I could hear it immediately.
എന്നാലേ എനിക്ക് ഒരു നായയെ ഇവിടെ കിട്ടുക.
Ear, ear.
എന്റെ ചെവിയിൽ ഒരു
dog's ear.
നായയുടെ ചെവി കിട്ടുകയാണെങ്കിൽ എനിക്ക് അത് അപ്പോൾ തന്നെ കേൾക്കുവാനായിട്ട് കഴിയും.
That's just an example.
അതാണ് ഉദാഹരണം.
With our human life,
നമ്മുടെ മനുഷ്യ ജീവൻ കൊണ്ട്
when we try to improve it,
നമ്മളത് മെച്ചമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ
that's not Christianity.
അത് ക്രിസ്തീയത്വമല്ല.
True Christianity is where God gives me the life of Jesus through the Holy Spirit, and that is much more sensitive than any improved human life can ever be.
യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് പകർന്നു തരുന്നതാണ്. അതിലൂടെ എന്റെ ജീവിതം വളരെ മെച്ചമാക്കി തീർക്കുവാനായിട്ട് കഴിയും.
It's not improvement. It's not training.
അത് മെച്ചമാക്കുകയല്ല, പരിശീലിപ്പിച്ചെടുക്കുകയല്ല.
It's another life.
അത് പുതിയൊരു ജീവനാണ്.
Or take another illustration.
വേറൊരു ഉദാഹരണം എടുക്കുക.
A pig has got a certain type of life.
ആ പന്നിക്ക് ഒരു വിധത്തിലുള്ളതായ ജീവനുണ്ട്.
Now supposing I have to take a pig through a walk of 1 mile with all types of tempting filth and rubbish and garbage all around it.
പന്നിയെ ആകർഷിക്കുന്നതായ അനേകം വസ്തുക്കളെ കൂട്ടിയിരിക്കുന്ന റോഡിൽ കൂടി ഒരു പന്നിയെ 1 മൈൽ ദൂരം എനിക്ക് കൊണ്ടുപോകണമെന്ന് കരുതുക.
Now you know a pig really loves garbage and filth and dirty water and all types of things like that.
ചീത്തയായ വെള്ളവും ദൂഷ്യ വസ്തുക്കളും എല്ലാം പന്നി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതായ സാധനങ്ങളാണ്.
How to take this pig for a 1 mile walk without it getting dirty?
എങ്ങനെയാണ് ഈ 1 മൈൽ ദൂരം വൃത്തികേടാകാതെ ഈ പന്നിയെ കൊണ്ടുപോകാനായിട്ട് കഴിയുക?
Is it possible?
അത് സാധ്യമാണോ? സാധ്യമാണ്.
Can be done.
ചെയ്യുവാൻ.
Supposing I tie this pig with 10 chains.
ഞാൻ ഈ പന്നിയെ 10 ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുന്നതെന്ന് കരുതുക.
Picture of the 10 commandments.
പത്ത് കൽപ്പനയുടെ പടമാണത്.
And I make it walk.
അതിനെ ഞാൻ നടക്കുവാനായിട്ട് അനുവദിക്കുന്നു.
Anytime it goes that way, it's pulled.
അങ്ങോട്ട് അത് തിരിയുമ്പോഴേ ഞാൻ അതിനെ പിടിച്ചു വലിക്കുന്നു.
This way it's pulled.
അങ്ങോട്ട് പോകുമ്പോഴേ അവിടുന്ന് പിടിച്ചു വലിക്കും.
Finally, I come through to the other side. It's king.
അവസാനമായിട്ട് ഞാൻ മറ്റേ അറ്റത്തെത്തുന്നു. അപ്പോൾ പന്നി വൃത്തിയായിട്ടിരിക്കുന്നു.
See, this is what the 10 commandments did to man.
അതാണ് പത്ത് കൽപ്പന മനുഷ്യനോട് ചെയ്തത്.
Pull him so that he doesn't go this way, doesn't go that way.
ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക, അപ്പോൾ അത് അങ്ങോട്ട് പോകത്തില്ല. അങ്ങോട്ട് പിടിച്ചു വലിക്കുക, അപ്പോൾ അത് മറ്റു മറുവശത്തേക്ക് പോകത്തില്ല.
But there is a better way.
എന്നാൽ അതിലും ഉന്നതമായ മെച്ചമായ വേറൊരു വഴിയുണ്ട്.
If you could transplant into this pig the nature of a cat.
എന്നാൽ ഒരു പൂച്ചയുടെ പ്രകൃതി ഈ പന്നിയിലേക്ക് ആവഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ
then you can take off all these chains.
എന്നാൽ നിങ്ങൾക്ക് ഈ ചങ്ങലകളെല്ലാം അഴിച്ചു കളയാം.
Say, walk now.
സ്വതന്ത്രമായിട്ടല്ലേ നടക്കാം.
You will come out clean on the other side.
മറ്റേ സൈഡിൽ അത് വളരെ വൃത്തിയോടുകൂടി അത് കടന്നു വരും.
Right or wrong?
ശരിയാണോ?
Right. Have you seen a cat?
നിങ്ങൾ ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടോ?
It has got such a tremendous desire for cleanliness.
എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കാനുള്ള വലിയ ആഗ്രഹം പൂച്ചയ്ക്കുണ്ട്.
I have seen cats licking themselves and I say it doesn't seem to be dirty, it's still licking itself.
എപ്പോഴും അതിന്റെ ശരീരം അത് നക്കി തുടച്ചുകൊണ്ടിരിക്കും. അത് വൃത്തികേടല്ലെങ്കിൽ പോലും അത് നക്കി
തുടച്ചുകൊണ്ടിരിക്കും. It's an amazing sense of cleanliness.
അതിന് അശുദ്ധിയായിട്ടിരിക്കാനുള്ള വലിയ തീക്ഷ്ണതയുണ്ട്.
It doesn't want a speck of dirt anywhere on it.
ഒരു പൊടി പടലം പോലും അതിന്റെ ശരീരത്തിൽ പറ്റിയിരിക്കാനായിട്ട് അത് ആഗ്രഹിക്കുന്നില്ല.
Now that's different from 10 chains.
അത് ഈ 10 ചങ്ങലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്.
That's the difference between the Old Testament and the New Testament.
അതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ളതായ വ്യത്യാസം.
In the Old Testament, God could control this pig only through chains.
പഴയ നിയമത്തിൽ ദൈവം ഈ പന്നിയെ ചങ്ങലകളിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു.
But Jesus came.
എന്നാൽ യേശു കർത്താവ് കടന്നു വന്നു.
And he opened another way for us.
യേശു കർത്താവ് വേറൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു.
He sent his Holy Spirit so that we can be free from the law.
അവൻ തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചു നമുക്ക് ന്യായ പ്രമാണത്തിൽ നിന്നും വിമോചനം നേടുവാനായിട്ട്.
Have you ever understood this verse? Maybe you'll understand it better now.
നിങ്ങൾ ഈ വാക്യം ഇതുവരെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകുമായിരിക്കും.
Galatians chapter 5
ഗലാത്യലേഖനം 5-ാം അധ്യായം
and verse 18 If you are led by the Holy Spirit, you are not under the law. That's like saying, if you get this nature of the cat inside, you don't need the 10 chains.
പൂച്ചയുടെ ജീവൻ പന്നിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതായ വ്യത്യാസം പോലെയാണ്.
Then you don't need, then it doesn't need the chains.
അപ്പോൾ ആ ചങ്ങലയുടേതായ യാതൊരു ആവശ്യവുമില്ല.
That's what this verse means.
അതാണ് ഈ വാക്യം ഇവിടെ അർത്ഥമാക്കുന്നത്.
If you allow the Holy Spirit to fill your life,
പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതം നിറയപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ,
that will make you more sensitive to sin than the 10 commandments.
പത്തുകൽപ്പനകളെക്കാളും അധികമായിട്ട് പാപത്തോട് വളരെ ലോലമായ സ്പർശന ശക്തിയുള്ളവരായിരിക്കും നിങ്ങൾ.
Because the Holy Spirit will make you sensitive to anger.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കോപത്തോടെ വളരെ പെട്ടെന്ന് അറിയുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തരും.
Then why do you need a commandment which says you shall not murder?
ആ സമയത്ത് കൊല്ലരുതെന്നുള്ള ഒരു കൽപ്പന നിങ്ങൾക്ക് എന്ത് ആവശ്യമാണുള്ളത്?
A man who is overcoming anger, do you think he needs the commandment that you shall not murder?
കോപത്തെ ജയിക്കുവാൻ കഴിവുള്ളതായ ഒരു മനുഷ്യന് അവനെ കൊല്ലരുത് എന്നുള്ള കൽപ്പന ആവശ്യമുണ്ടോ?
When the Holy Spirit fills the person, he makes him so sensitive that he doesn't even want to lust in his thoughts.
ആ പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യൻ നിറയുമ്പോൾ അവനെ പരിശുദ്ധാത്മാവ് ഇത്ര ഉന്നതമായ രീതിയിൽ നടത്തുന്നു. അവന്റെ ചിന്തയിൽ പോലും അവനെ ഒരു മോഹം ജനിപ്പിക്കുന്നില്ല.
Now if a man who is not even lusting in his thoughts, does he need a commandment saying don't commit adultery?
അവന്റെ ചിന്തയിൽ ഒരു മോഹം പോലും കടന്നു വരുന്നില്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന അവന് ആവശ്യമുണ്ടോ?
If the Holy Spirit works in a person's heart and makes him love his enemies, does he need a commandment which says you must love your neighbor?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട് അവനെ ശത്രുവിനെ സ്നേഹിക്കുന്നതായ കഴിവ് അവന് കൊടുക്കുമ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന അവൻ ആവശ്യമുണ്ടോ?
See, that is God's way.
അതാണ് ദൈവത്തിന്റെ വഴി.
He says, I want to free you from all rules and regulations.
കർത്താവ് പറയുന്നു, നിങ്ങളെ എല്ലാ ന്യായപ്രമാണത്തിൽ നിന്നും ഞാൻ മുക്തരാക്കാൻ ആഗ്രഹിക്കുന്നു.
I want to give you the life of Jesus within.
യേശു കർത്താവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു.
Which automatically makes you sensitive to things that will harm you.
സ്വയമേ തന്നെ അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ സ്പർശന ശക്തിയുള്ളവരായിരിക്കും.
യു ടച്ച് എ സ്റ്റോവ് ആൻഡ് ഇമീഡിയറ്റ്ലി യുവർ ഹാൻഡ് വിൽ പുൾ ബാക്ക്.
നിങ്ങളുടെ ചൂടുള്ള സ്റ്റവ് തൊടുന്നു, അപ്പോൾ തന്നെ നിങ്ങളുടെ കരം പിൻവലിക്കുന്നു.
നോട്ട് ബിക്കോസ് സംബഡി ടോൾഡ് യു.
അത് നിങ്ങളോട് ആരും പറഞ്ഞതുകൊണ്ടല്ല.
ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ലൈഫ്.
അത് നിങ്ങളുടെ ഉള്ളിലുള്ള ജീവന്റെ ഫലമാണ്.
ഇഫ് എ തോൺ ഗെറ്റ്സ് ഇൻടു യുവർ ഫുട്ട്, ഇമീഡിയറ്റ്ലി യു വിൽ പുൾ ഇറ്റ് ഔട്ട്.
നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് കയറുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അത് വലിച്ചുരുക്കളയും.
നോട്ട് ബിക്കോസ് സംബഡി ടോൾഡ് യു ടു എക്സാമിൻ യുവർ ഫീറ്റ്, ബട്ട് ബിക്കോസ് യു ഫീൽ ഇറ്റ്.
നിങ്ങളുടെ കാല് സൂക്ഷിക്കാൻ ആരും പറഞ്ഞതുകൊണ്ടല്ല, എന്നാൽ അത് നിങ്ങൾ ഉടനെ തന്നെ അനുഭവിക്കുന്നു.
ദാറ്റ് ഈസ് ഗോഡ്സ് വേ.
അതാണ് ദൈവത്തിന്റെ വഴി.
സോ ഓഫൻ ക്രിസ്ത്യൻസ് ആർ ലിവിംഗ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്.
എന്നാൽ മിക്കപ്പോഴും ക്രിസ്ത്യാനികൾ നിയമങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്.
ഐ മീറ്റ് സോ മെനി ബിലീവേഴ്സ് ഹു ആസ്ക് ബ്രദർ ഇസ് ദിസ് റൈറ്റ്, ഇസ് ദിസ് റോങ്, ഇസ് ഇറ്റ് റോങ് ടു ഡു ദിസ്, ഇസ് ഇറ്റ് റോങ് ടു ഡു ദാറ്റ്.
ഞാൻ അനേക വിശ്വാസികളെ കണ്ടിട്ട് അവരൊക്കെയും ചോദിക്കും, സഹോദര ഇത് ചെയ്യുന്നത് തെറ്റാണോ, ഇത് ചെയ്യുന്നത് ശരിയാണോ, മറ്റേത് ചെയ്യാമോ എന്നൊക്കെയും ചോദിക്കും.
They want advice whether can I do this, can I do that.
അവരെപ്പോഴും അവർക്ക് ഉപദേശം ആവശ്യമാണ്, എനിക്കിത് ചെയ്യാമോ, എനിക്ക് ഇത് ചെയ്യാമോ എന്ന്.
ദിസ് ഈസ് എ ലോ ലെവൽ ഓഫ് ലൈഫ്.
അത് ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന പ്രതലമാണ്.
ഇറ്റ്സ് ലൈക് ആസ്കിംഗ് കൻ ഐ പുട്ട് മൈ ഹാൻഡ് ഓൺ ദി സ്റ്റോവ് ഫോർ ജസ്റ്റ് 5 സെക്കൻഡ്സ്.
ആ ഒരു 5 നിമിഷം നേരത്തേക്ക് എന്റെ കരം ആ ചവൽ വെക്കാമോ എന്ന് ചോദിക്കുന്നത് പോലാണ്.
ഐ സേ നോ.
ഞാൻ പറയും പാടില്ല എന്ന്.
ഓക്കെ, ബ്രദർ സാക്ക് സെഡ് യു ഷുഡ്ന്റ് പുട്ട് യുവർ ഹാൻഡ് ഓൺ ദി സ്റ്റോവ് ഫോർ 5 സെക്കൻഡ്സ്, സോ ഐ വോണ്ട് പുട്ട് ഇറ്റ് ഫോർ 5 സെക്കൻഡ്സ്.
സഹോദരൻ സാക്ക് പറഞ്ഞു, 5 നിമിഷം പോലും ചവൽ കൈവയ്ക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല.
ദ പേഴ്സൺ ഹൂസ് ഗോട്ട് എ സെൻസിറ്റീവ് ഹാൻഡ് ആൻഡ് ലൈഫ്, ഹി ഡസന്റ് നീഡ് സച്ച് എ റൂൾ, ഹി ഡസന്റ് നീഡ് ടു ആസ്ക് മീ.
കരത്തിൽ സ്പർശന ശക്തിയുള്ളതായ ഒരു മനുഷ്യന് അങ്ങനെയുള്ളതായ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല, അവൻ എന്നോട് ചോദിക്കത്തുമില്ല.
ഹി ഇമീഡിയറ്റ്ലി ടേക്സ് ഇറ്റ് ഓഫ്.
അവൻ അപ്പോൾ തന്നെ അവന്റെ കരം പിൻവലിക്കും.
Supposing somebody asks me, brother, can I put my head in the toilet bowl for just 5 seconds?
ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, സഹോദര എന്റെ തലയെ ടോയ്ലറ്റ് ബൗളിൽ എനിക്ക് ഒരു 5 നിമിഷം വെക്കുവാനായിട്ട് വെക്കാമോ?
I say no.
ഞാൻ പറയും പാടില്ല എന്ന്.
This is what to do. I can't do it because Brother Zach said you can't put your head in the toilet bowl for 5 seconds.
Avan paray endu cheyam enikku adu cheyanayittu kadiyunnilla kaaranam Sahodaran Zach ennodu paranja angane cheyan paadilla enna.
I'm saying it for his good.
Njan nalladhu vendiyana parayunnathu.
But a person who has got sense, he doesn't have to ask me such a question.
Buddhi ulladaya oru manushine angane oru chodyam choikkendathaya aavashyamilla.
When a man asks, can I read this filthy magazine, he's asking the same type of question.
ഒരു മനുഷ്യൻ എനിക്ക് ചോദിക്കാൻ എന്നോട് ചോദിക്കുകയാണ്, ഈ നഗ്നമായ ഈ മാഗസിൻ എനിക്ക് വായിക്കാമോ എന്ന്.
He's asking, can I put my head in the toilet bowl for 5 minutes?
ടോയ്ലറ്റ് ബോളിൽ 5 മിനിറ്റ് ഇടാമോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് അതും.
I tell you this, it is much better to put your toilet head in the toilet bowl for half an hour than to read a pornographic book. Do you believe that?
ഒരു പോർണോഗ്രാഫിക് ബുക്ക് വായിക്കുന്നതിനേക്കാളും അനേക മടങ്ങ് നല്ലതാണ് നിങ്ങളുടെ തല 5 മിനിറ്റ് നേരം ടോയ്ലറ്റ് ബോർഡിൽ ഇടുന്നത്.
Who understands that?
ആർക്കാണ് ഇത് മനസ്സിലാകുന്നത്?
There are even believers who say, well, what's wrong in reading some of these novels which have got some filthy things in it?
അനേക വിശ്വാസികൾ പറയുന്നുണ്ട് ഈ ഫിൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതായ ഈ നോവലുകളൊക്കെയും വായിക്കുന്നുണ്ടെന്നാണ് കുഴപ്പം.
That filthy part is only 2-3 pages. The rest of it is good.
അതിലെ ഫിൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചില പേജുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം
putting my head in the toilet bowl only for 5 seconds, not for a long time.
ഈ ടോയ്ലറ്റ് ബോളിൽ എന്റെ തല ഞാൻ 5 നിമിഷം മാത്രമേ ഇടുന്നുള്ളൂ. ഒരു മനുഷ്യൻ ഒരിക്കലും ആ
ചോദ്യം, he wants to keep himself clean and pure.
അവൻ എപ്പോഴും തന്റെ ജീവിതം വിശുദ്ധമായിട്ടും ശുദ്ധമായിട്ടും കീപ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
Says about Jesus, in him was life, and that life was the light of man.
യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
And that life shows what is right and what is wrong.
ആ ജീവൻ എന്ത് ശരിയെന്നും എന്ത് തെറ്റെന്നും നമുക്ക് കാണിച്ചു തരുന്നു.
And it makes us automatically avoid things that are filthy.
സ്വാഭാവികമായി തന്നെ ചെയ്തുകൂടാത്തതായ കാര്യങ്ങളിൽ നിന്നും അത് നമ്മെ ഒഴിവാക്കുന്നു.
When we live by rules and regulations, we are actually in a dead state.
നാം നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഒരു മരണാവസ്ഥയിലാണ് ഇരിക്കുന്നത്.
And many Christians never seem to come through to what Jesus said, I've come that you might have life.
യേശു കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് ജീവൻ നിങ്ങൾക്ക് പകരുവാനാണ്.
That you might have.
നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ആ അവസ്ഥയിലേക്ക് അനേക ക്രിസ്ത്യാനികൾ കടന്നു വരുന്നില്ല.
That you might have abundant life.
നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്.
There's a lot of difference between living by the life of Jesus and living by a lot of rules and regulations.
അനേക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതും യേശു കർത്താവിന്റെ ജീവനുമായിട്ട് ജീവിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്.
See, one of the promises of the New Testament, New Covenant in Hebrews chapter 8 is this.
എബ്രായലേഖനം 8-ാം അധ്യായത്തിൽ തന്നിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ഒരു വലിയ വാക്കും ഇതാണ്. എബ്രായലേഖനം 8-ാം അധ്യായം.
The Lord says, I will put my laws, verse 10, into their minds. I will write them upon their hearts.
10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും.
See, in the Old Testament, those laws were written outside on 2 tablets of stone.
പഴയ നിയമത്തിലെ ന്യായപ്രമാണം എല്ലാം രണ്ട് കൽപ്പലകളിലായിട്ട് എഴുതി പുറത്തു വെച്ചിരുന്നു.
And you looked at it and you tried to obey it.
അത് നോക്കിക്കൊണ്ട് അത് ഓരോന്നോരോന്നായിട്ട് അനുസരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു.
Those 10 commandments were like a tree of knowledge of good and evil.
ആ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം പോലെയാണ്.
Killing people is bad, that's evil.
മനുഷ്യനെ കൊല്ലുന്നത് നല്ലതല്ല.
Keeping the Sabbath, that's good.
സാബത്ത് ആചരിക്കുന്നത് നല്ലതാണ്.
Committing adultery, that's bad, evil.
വ്യഭിചാരം ചെയ്യുന്നത് ദോഷമാണ്.
Honoring your father and mother, that's good.
അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് നല്ലതാണ്.
So here was a tree of good and evil.
ഇവിടെ നന്മയെയും നന്മയുടെയും തിന്മയുടെയുമായ വൃക്ഷം കാണാം.
You read in the book of Leviticus, there are many more things like that.
ലേവ്യപുസ്തകത്തിൽ ഇതുപോലുള്ള അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും.
When an older man comes into the room, you must get up.
ഒരു പ്രായമുള്ള മനുഷ്യൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം.
That's good.
അത് നല്ലതാണ്.
If a lizard falls into your curry, you shouldn't eat it. That's bad.
ഒരു പല്ല് നിങ്ങളുടെ കറിയിൽ വീണു കഴിഞ്ഞാൽ അത് തിന്നുവാനായിട്ട് പാടില്ല, അത് എടുത്തു കളയണം.
You know, that is written in the book of Leviticus. I'm not joking. It's there. If you haven't read it.
ഞാൻ തമാശ പറയുകയല്ല, ഇതെല്ലാം ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്.
And many things like that.
അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ കാണുവാൻ കഴിയും.
When you go to the toilet in the woods, take a spade with you and cover it up. Don't just leave it exposed.
തോട്ടത്തിലുള്ളതായ കാട്ടിലുള്ളതായ ടോയ്ലറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു വടിയും എടുത്തുകൊണ്ട് പോവുക. അത്
കവർ
ചെയ്യുവാൻ വേണ്ടിയിട്ട്, അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്.
There are so many rules, what is good and what is evil.
നന്മ എന്തോ തിന്മ എന്തോന്ന് തിരിച്ചറിയുന്ന അനേക നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
If you read the book of Leviticus, there's so many rules like that.
ലേവ്യ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനേക നിയമങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും.
But when you come to the New Testament,
എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ,
all of this is replaced by the Holy Spirit.
ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീക്കപ്പെട്ടു.
Moses went to the mountain and came down with hundreds of commandments.
മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വന്നത് 100 കണക്കിന് നിയമങ്ങളുമായിട്ടാണ്.
Not just 10 commandments. You read Leviticus, there are lots of them.
10 കൽപ്പനകൾ മാത്രമല്ല, നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചു നോക്കുക, അനേക കൽപ്പനകൾ കാണാം.
Jesus went up to heaven.
യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി.
He sent the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു.
And when we open our lives to the Holy Spirit,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നമ്മുടെ ജീവിതം നാം തുറന്നു കൊടുക്കുമ്പോൾ
ഹി മേക്സ് us മോർ സെൻസിറ്റീവ് ദാൻ ഇഫ് വി ഹാവ് 10,000 കമാൻഡ്മെന്റ്സ്
ആ 10,000 നിയമങ്ങൾ ഉള്ളതിലും അധികം സ്പർശിച്ചറിയുന്ന അനുഭവത്തിൽ നമ്മെ ആക്കി തീർക്കുന്നു
ഇറ്റ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ലൈഫ്
അതാണ് വെളിച്ചത്തിന്റെ തിരിച്ചറിയുവാൻ കഴിയുന്നത്
ടച്ച് hot stove you immediately pull your hand away
ningala choodulla stove thodunu appol thanne ningala kai pinvalikkunu
you smell something bad and you go away
ningala endengilum thettaya manam kaanunu appol thanne ningal thirichu povunu
it's life it's not that somebody tells you see there's a bad smell here don't sit here
adu jeevanana ivide chithaya oru manam unde ivide irikkirana aaru paranjittalla
it's life
adu jeevanana
when a man senses are working
അവന്റെ ആ ഇന്ദ്രിയങ്ങള്
ജീവനുള്ളപ്പോൾ
അവന് കാണുവാൻ
കഴിയുന്നു
ഇവിടെ ഒരു കുഴിയുണ്ട് ഞാൻ ഒട്ടും മുന്നോട്ട് നടക്കുവാനായിട്ട്
പറഞ്ഞു
അവന് ജീവനില്ലായെങ്കിൽ
then you have to tell him listen one more foot and you'll fall into a pit
അവനോട് പറയണം നീ സൂക്ഷിക്കാ നീ ഒരു ചുവടുകൂടെ മുന്നോട്ട് വെച്ചാൽ ആ കുഴിയിൽ നീ വീഴും
see it's a sad thing that so much of preaching is telling people things like this
ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഇപ്പോഴുള്ള അനേക ഉപദേശങ്ങളും ഈ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലാണ്
don't touch the hot stove
ചൂടുള്ള സ്റ്റൗവിൽ തൊടരുത്
don't go too near the edge of the cliff
ആ ഒരു ഗർത്തത്തിന്റെ അടുത്തേക്ക് നടന്നു പോകരുത്
whereas the person who's got life he doesn't need these things
ആ ഉള്ളിൽ ജീവനുള്ളതായ ഒരു മനുഷ്യനെ ഇതിന്റേതായ ആവശ്യമില്ല
when you are led by the holy spirit you don't need the law
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിയമത്തിന്റേതായ ആവശ്യമില്ല
You know the way God wants us to live is to be led by the Holy Spirit.
Naam jeevikkanadaya jeevitham devum aagrahikkuna devathana parishuddhaatmaavinal naikkapadunna jeevithamaana.
When the Lord tells us what to do.
Avade devam nammoda endu cheyanam ennu parayunu.
And when we are sensitive to these moral issues.
Dharmikamaya karyangaloda naam tirichariyullappola
we sense that's wrong.
Adu thettanna naam tirichariyumbola
that book is wrong.
ആ ബുക്ക് അത് ശരിയല്ല അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ
even that newspaper article it's a bit impure
പത്രത്തിൽ വന്നതായ ആ സംഭവം അത് അത്ര ശരിയല്ല
I don't want to read it
അത് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല
it's like a person who's got a very sensitive smell and says hey there's a smell of gas in this room it's dangerous
അവനെ മനത്തറിയുവാനുള്ള അവന്റെ ശക്തി വളരെ സെൻസിറ്റീവ് ആയിരിക്കുമ്പോഴേ മുറിക്കുള്ളിലുള്ളതായ ഗ്യാസിനെ അവൻ അറിയുന്നു അത് അപകടമാണെന്ന് അവൻ അറിയുന്നു
it protects us you know our sense of smell otherwise there can be your gas may be leaking and you may die
മനത്തറിയുവാനുള്ളതായ ഇന്ദ്രിയം നമ്മെ അവിടെ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ അത് അവിടെ മരിക്കും
the spiritual equivalent of that is to be very sensitive to something impure
ആത്മീയമായിട്ടുള്ള അതിന്റെ പകരമായിട്ട് നിൽക്കുന്നത് അശുദ്ധിയിലുള്ളത് നാം തിരിച്ചറിയുക എന്നുള്ളതാണ്
I find a lot of people are not very careful about all these things.
ഞാൻ കാണുന്ന അനേക മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധയുമുള്ളവരല്ല എന്നാണ്.
They're not very careful about moral impurity.
ധാർമ്മികമായിട്ടുള്ള അശുദ്ധിയെ പറ്റി അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല.
Even a lot of believers.
അനേക വിശ്വാസികൾ കൂടിയും
You know I've often had to warn people in India.
ഇന്ത്യയിലുള്ളതായ ആൾക്കാരോട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുന്നു
there's a lot of immorality in the offices in India
ഓഫീസുകളിൽ വളരെയധികം അധാർമികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്
I say you know some girls may be very flirtatious and they laugh and joke about so many things
മനുഷ്യരെ വഴിതെറ്റിക്കുന്നതായ വിധത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക പെൺകുട്ടികളുണ്ട്
and if a believer is not sensitive
ഒരു വിശ്വാസി ഇതിൽ അവൻ തിരിച്ചറിവുള്ളവനല്ലെങ്കിൽ
he can also laugh and joke and not realize there's a law some impurity there
അതിൽ അശുദ്ധി ഉണ്ട് എന്ന് തിരിച്ചറിയാതെ അവനും അവൾക്ക് അവളോട് അനുകൂലിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകും
he can say well I'm not having any physical contact I'm okay
അവൻ പറയും എനിക്ക് ഭൗതികമായിട്ട് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല എല്ലാം ശരിയാണ്
it's not a question of physical contact then you're in dangerous ground
ഭൗതികമായ ബന്ധത്തെ പറ്റിയുള്ള ചോദ്യമല്ല നീ നിൽക്കുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു പ്രതലത്തിലാണ്
You see, it's like these children who, when the railway train is going by, they compete with each other. See how close we can stand to the edge of the platform without the train knocking us down.
Train കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷിക്കാറുണ്ട് ഈ ട്രെയിനോട് എത്രമാത്രം നമുക്ക് അടുത്ത് നിൽക്കാം ട്രെയിൻ എന്നെ മുട്ടിയിടാതെ അതുപോലുള്ള പരീക്ഷണം പോലാണ്
A sensible person will say, we don't want all that. Let's stay far away from that.
ബുദ്ധിയുള്ളതായ ഒരു മനുഷ്യൻ പറയും നമുക്ക് ഇങ്ങനെയുള്ളതായ ഒരു കളിയുടെയും ആവശ്യമില്ല നമുക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാം
I'm reminded of that when I see these believers who say, brother, I'm not having any physical contact. It's just good fun. We talk together and laugh.
ആ വിശ്വാസികളായ മനുഷ്യരെ സഹോദരൻ ഞങ്ങൾക്ക് ഇതിലൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ കളിച്ചിരി പറയുകയും തമാശ പറയുകയുള്ള എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വാൺ ചെയ്യാറുണ്ട്.
A person who's got a sensitive smell, he says this gas is leaking here, we better be careful, this thing will explode any time.
മണം തിരിച്ചറിയുവാനായിട്ടുള്ളതായ പ്രാണശക്തിയുള്ളതായ മനുഷ്യനെ അത് അറിയുമ്പോഴേ പറയും നമുക്ക് ഇവിടെ നിൽക്കേണ്ട, ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന്.
That's what I mean, there's a lot of difference in life and rules and regulations.
The ജീവനും നിയമങ്ങളും തമ്മിൽ വളരെ അധികം വ്യത്യാസങ്ങളുണ്ട്.
Jesus came to give us the Holy Spirit.
യേശു കർത്താവ് കടന്നു വന്നു നമുക്ക് പരിശുദ്ധാത്മാവിനെ.
Fill us with the Holy Spirit. To fill us with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ.
To make us to write his laws in our heart and in our mind.
ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിന്റെ പലകുകളിൽ എഴുതുവാൻ വേണ്ടി.
So I don't need some external list of rules and regulations, external tree of knowledge of good and evil.
പുറത്തുള്ളതായ എഴുതപ്പെട്ടതായ ഒരു നിയമം എനിക്ക് ആവശ്യമില്ല, പുറത്തുള്ളതായ നന്മതിന്മകളുടേതായ വൃക്ഷവും എനിക്ക് ആവശ്യമില്ല.
That is what God wanted, why God wanted Adam to live by the tree of life.
അത് അതാണ് ദൈവം ആദാമ ജീവന്റെ വൃക്ഷത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം.
I want you all to understand this.
നിങ്ങളെല്ലാവരും മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
God does not want us to live by rules and regulations.
നാം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
That is the second best.
അത് രണ്ടാമത്തെ നല്ല കാര്യമാണ്.
Best is if you live by life.
ഏറ്റവും നല്ലത് നാം ജീവൻ അനുസരിച്ച് ജീവിക്കുന്നതാണ്.
If you don't live by life, then you need rules and regulations.
നിങ്ങൾ ജീവൻ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമം ആവശ്യമാണ്.
If the pig does not get this transplant of a cat's nature, then the best thing is put 10 chains on it and at least preserve it from getting dirty.
പൂച്ചയുടെ ജീവനും പ്രകൃതിയും പകരപ്പെടുന്നതായ പ്രകൃതി അനുഭവം പന്നിക്കില്ലെങ്കിൽ അതിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് നടത്തുന്നത് തന്നെയാണ് നല്ലത്.
The rules and the chains and all are for people who don't want life.
ഈ നിയമങ്ങളൊക്കെയും ആവശ്യമായിരിക്കുന്നത് ജീവൻ ആവശ്യമില്ലാത്ത മനുഷ്യർക്കാണ്.
Have you understood how what it is to live by life?
ജീവനിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
If you are going to be sensitive to the promptings of life within you,
നിങ്ങളുടെ ഉള്ളിലുള്ളതായ ജീവൻ പറഞ്ഞു തരുന്നതായ കാര്യങ്ങളെ പറ്റി നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ,
this is something you shouldn't watch.
നിങ്ങൾ ഇത് കാണുവാനായിട്ട് പാടില്ല.
You shouldn't say that.
നിങ്ങൾ അത് പറയേണ്ടതായ ആവശ്യമില്ല.
Keep quiet now.
നിങ്ങൾ നിശബ്ദനായിട്ടിരിക്കുക.
And if you're careful to these warnings,
ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളോട് നിങ്ങൾ ശ്രദ്ധാലുവാണെങ്കിൽ,
then you will find that even in other areas when you are seeking guidance, you'll be able to hear the Holy Spirit's voice.
നിങ്ങൾ നിർദ്ദേശം അന്വേഷിക്കുന്നതായ മറ്റുള്ള ഭാഗങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടായിരിക്കും.
We were having a question answer session the other day somewhere.
കഴിഞ്ഞ ദിവസം ചോദ്യോത്തരങ്ങളുടേതായ ഒരു സമയം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു.
And one of the questions was,
അതിലെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു,
in John chapter 7,
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ,
did Jesus tell a lie?
യേശു കർത്താവ് അവിടെ കള്ളം പറഞ്ഞു എന്ന്.
It's an interesting question.
അത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്.
I don't know how many of you can give the answer to that.
നിങ്ങളിൽ എത്ര പേർക്ക് അതിന് ഉത്തരം തരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല.
John chapter 7,
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം,
there was a feast in Jerusalem, we read at that time, verse 2.
രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ആ സമയം യെരുശലേമിലെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു.
And his brothers told Jesus, why don't you go there to Judea?
അവന്റെ സഹോദരന്മാർ അവനോട്, എന്തുകൊണ്ട് നീ യഹൂദയിലേക്ക് പോകുന്നില്ല?
And Jesus said, no.
യേശു കർത്താവ് പറഞ്ഞു, പോകുന്നില്ല.
Verse 6, my time is not yet come.
ആറാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല.
Now listen to this.
ഇതിനോട് വളരെ ശ്രദ്ധിക്കുക.
Verse 8,
എട്ടാമത്തെ വാക്യം,
Jesus told his brothers, you go to the feast, I am not going to the feast because my time has not yet come.
യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് പോകുന്നില്ല.
They went.
അവര് കടന്നുപോയി.
And he stayed in Galilee, verse 9.
യേശു കർത്താവ് ഒമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു കർത്താവ് ഗലീലയിൽ തന്നെ പാർത്തു.
But verse 10.
പത്താമത്തെ വാക്യം,
But when his brothers had gone to the feast, then he went to the feast also.
അവിടെ പറയുന്നു, അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടുള്ള രഹസ്യത്തിൽ എന്നപോലെ പോയി.
So did he tell a lie?
അവൻ കള്ളം പറഞ്ഞു.
And when his brothers would have seen him at the feast,
പെരുന്നാളിന് അവന്റെ സഹോദരന്മാർ അവനെ കണ്ടപ്പോൾ,
hey, you're the fellow who said you're not coming to this feast.
നീ തന്നെയല്ലേ പെരുന്നാളിന് വരുന്നില്ല എന്നോട് വെച്ച് പറഞ്ഞത്.
We know all this superficial religiosity, you're just a liar.
ഈ പുറമേയുള്ള നിന്റെ മതപരമായ മോടിയൊക്കെ ഞങ്ങൾക്കറിയാം, നീ ഒരു കള്ളൻ തന്നെയാണ്.
You didn't want to come with us, just say the truth.
നീ ഞങ്ങളോട് കൂടെ വരുവാനായിട്ട് ആഗ്രഹിച്ചില്ല, സത്യം തുറന്നു പറഞ്ഞാൽ മതിയല്ലോ.
Doesn't it really look like he was telling a lie?
അവിടെ കർത്താവ് കള്ളം പറയുന്നത് പോലെ അല്ലേ നമ്മൾ കാണുന്നത്?
What's the answer to that?
എന്താണ് അതിന്റെ ഉത്തരം?
We know that Jesus never sinned.
നമുക്കറിയാം യേശു കർത്താവ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല.
We know that Jesus never told a lie.
നമുക്കറിയാം യേശു കർത്താവ് ഒരിക്കലും ഒരു കള്ളം പറഞ്ഞിട്ടില്ല.
Those who live by rules and regulations cannot understand that.
നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല.
You cannot explain that. How is it that he said I'm not going and then immediately after that he went?
അവനെ അത് പറഞ്ഞു തരുവാനും വിശദീകരിക്കാനായിട്ട് കഴിയത്തില്ല.
So I was telling the children an example.
ഞാൻ കുഞ്ഞുങ്ങളോട് പരീക്ഷയെ പറ്റി പറയുകയായിരുന്നു.
An example.
ഒരു ഉദാഹരണം പറയുകയായിരുന്നു.
I said, supposing your friend comes to your house.
നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നു.
And says,
അന്നിട്ട് പറഞ്ഞു,
come to our house, come and play.
വരൂ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരൂ, നമുക്ക് ഒന്നിച്ച് കളിക്കാം.
Let's go and watch that cricket on the TV.
ടിവിയിലുള്ളതായ ക്രിക്കറ്റ് നമുക്ക് ഒന്നിച്ച് പോയി കാണാം.
And the little boy comes and asks me, the father.
ചെറിയ കുട്ടി കടന്നു വന്ന് അവന്റെ പിതാവിനോട് പിതാവ് എന്നോട് ചോദിച്ചു.
And I say, no, you can't go with him.
ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് അവനോട് കൂടെ പോകാൻ കഴിയത്തില്ല.
So he goes and tells him, I'm not coming.
അവൻ കടന്നു ചെന്ന് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല.
And then he comes back.
എന്നിട്ട് അവൻ തിരിച്ചു വന്നു.
And after 2 minutes,
രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ
I say, okay, you can go now.
ഞാൻ അവനോട് പറഞ്ഞു, ശരി, നിനക്ക് ഇപ്പോൾ പോകാവുന്നു.
And he goes.
അവൻ അപ്പോൾ പോകുന്നു.
And those fellows say to him,
അപ്പോൾ മറ്റവൻ ഇവനോട് പറഞ്ഞു,
hey, you're the chap who said you're not coming to watch, you're a liar.
നീയാണ് മുമ്പേ കാണുവാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, നീ തീർച്ചയായും ഒരു കള്ളനാണ്.
Was he a liar?
അവനൊരു കള്ളനാണോ?
Yes or no?
Yes or no? ശരിയോ തെറ്റോ?
He was an absolutely obedient son of his father.
പൂർണ്ണമായിട്ടും പിതാവിനെ അനുസരിക്കുന്ന പിതാവിന്റെ മകനാണ് അവൻ.
That's how Jesus lived.
അങ്ങനെയാണ് യേശു കർത്താവ് ജീവിച്ചത്.
My time has not come. I have no prompting from the Father to go.
എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. പിതാവിൽ നിന്ന് പോകുവാനായിട്ടുള്ളതായ ഒരു അനുവാദം എനിക്കില്ല.
I'm not coming.
ഞാൻ വരുന്നില്ല.
And after his brothers went,
അവന്റെ സഹോദരന്മാർ പോയി കഴിഞ്ഞപ്പോൾ,
the Father said to him through the Holy Spirit,
അവൻ പിതാവ് പരിശുദ്ധാത്മാവിലൂടെ അവനോട് പറഞ്ഞു,
now you go.
ഇപ്പോൾ നീ പോകുക.
Yeah, maybe the father did not want him to go along with his brothers.
ഒരുപക്ഷേ അവന്റെ പിതാവ് ഈ സഹോദരന്മാരോട് കൂടെ അവൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കും.
Jesus lived like that in dependence on the Father moment by moment.
യേശു കർത്താവ് അങ്ങനെയാണ് ജീവിച്ചത്. ഓരോ നിമിഷവും തന്റെ പിതാവിനെ ആശ്രയിച്ചുകൊണ്ട്.
A person who does not live like that himself can never understand this.
അങ്ങനെ ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല.
A person who does not seek the will of God even in major things in his life, how will he understand a small thing like this?
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാത്ത മനുഷ്യന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും.
But I tell you, the most exciting, the most wonderful life you can ever live is one where you listen to the promptings of the Holy Spirit.
നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് ഏറ്റവും മഹത്വപരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക.
Your life will be such a tremendous blessing to others and so useful to God.
നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹവും ദൈവത്തിന് ഏറ്റവും ഉപകാരപ്രദവുമായിരിക്കും.
I'll give you one or two other examples.
ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം.
Jesus walking down a road one day.
യേശു കർത്താവ് ഒരു ദിവസം വഴിയിലൂടെ നടക്കുകയായിരുന്നു.
And the Holy Spirit told him.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു,
look up into that tree.
നീ ആ മരത്തിലേക്ക് നോക്കുക.
There's a man sitting there.
ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു.
And looked up.
അവൻ മുകളിലേക്ക് നോക്കി.
There was Zacchaeus.
സക്കേയോസ് അവിടെ ഇരിക്കുന്നു.
And he got saved, Zacchaeus, that day.
ആ ദിവസം തന്നെ സക്കേയോസ് രക്ഷിക്കപ്പെട്ടു.
How?
എങ്ങനെയാണ്?
Because Jesus listened to the prompting of the Spirit.
യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ആ ഇടപെടലിനോട് പ്രതി കീഴടങ്ങി.
Another day the Spirit of God said to him,
വേറൊരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു,
go to Tyre.
ടയറിലേക്ക് നീ പോവുക.
50 miles.
50 മൈലുകൾ പോകണം.
It would have taken him a whole day to reach there.
അവിടെ ചെല്ലുവാനായിട്ട് ഒരു ദിവസം മുഴുവനും എടുക്കും.
He reached there.
അവൻ അവിടെ ചെന്നു.
There was a woman who had a demon possessed daughter.
ഭൂതം ബാധിച്ചതായ ഒരു കുഞ്ഞുള്ളതായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു.
Cast out that demon.
അവനെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി.
And he walked 50 miles back.
അവൻ എന്നിട്ട് 50 മൈല് തിരിച്ചു നടന്നു.
You know, God has placed us on this earth to help needy people.
ഈ ലോകത്തിൽ ആവശ്യമുള്ള മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്.
You will never know where those needy people are if you don't listen to the Holy Spirit.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയാണ് ആവശ്യമുള്ള മനുഷ്യരുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിയത്തില്ല.
God has not placed you on this earth only to make money and live a comfortable life.
ദൈവം ഈ ലോകത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന പണം ഉണ്ടാക്കാനും സുഖകരമായ ഒരു ജീവിതം നയിക്കാനും വേണ്ടി അല്ല.
If you have lived on this earth and you have not helped needy people, you have wasted your life.
ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചിട്ട് ആവശ്യമുള്ള മനുഷ്യരെ സഹായിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ഉപകാരമില്ലാത്തതാക്കി തീർക്കുന്നു.
If you only lived a comfortable life and you built a house and you enjoyed yourself, you wasted your life.
നിങ്ങളുടെ ഈ ലോകത്തിൽ സുഖകരമായ ഒരു ജീവിതം നയിച്ച ഒരു പണം ഒരു നല്ല വീട് പണിത് സുഖമായി ജീവിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വ്യർത്ഥമാക്കി കളഞ്ഞു.
You know what God told Abraham?
ദൈവം എന്താണ് അബ്രഹാമിനോട് പറഞ്ഞതെന്ന് അറിയാം.
When I bless you, all the families of the earth will be blessed.
ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും.
You say God has blessed you.
നിങ്ങൾ പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന്.
Really?
ശരിക്കും?
How?
എങ്ങനെ?
How many families are blessed through you? Tell me.
എത്ര കുടുംബങ്ങൾ എത്ര വംശങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു പറയുക.
Not even one.
ഒരു കുടുംബമെങ്കിലും.
Then God hasn't blessed you.
എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ല.
You see, but I got money.
നിങ്ങൾ പറയുമ്പോൾ എനിക്ക് പണമുണ്ടല്ലോ.
I'll show you people of every religion who got money.
എല്ലാ മതത്തിലുമുള്ള മനുഷ്യർക്കും പണമുണ്ട്.
Who got more money than you.
നിങ്ങളെക്കാൾ എല്ലാം അധികം പണമുള്ളവർ മറ്റുള്ള മതങ്ങളിലുണ്ട്.
You see, God's given me health.
നിങ്ങൾ പറയുമായിരിക്കും ദൈവം എനിക്ക് ആരോഗ്യം തന്നല്ലോ.
I'll show you godless people who live up to 100 and 110 years of age.
ദൈവമില്ലാത്ത മനുഷ്യരെ 100-110 വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
These are not the marks of God's blessing.
അതല്ല ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉദാഹരണങ്ങളല്ല അവ.
Genesis 12, God said to Abraham, when I bless you, all the families of the earth will be blessed through you.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും.
I want to say to you, my brothers and sisters,
നിങ്ങളോട് ഞാനൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
God wants to give us the fullness of the Holy Spirit in our life.
ദൈവത്തിന്റെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു.
So that it flows out like rivers of living water to bless other people.
ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു.
And it doesn't matter if you're a weak, timid, you feel you're a useless type of person.
നിങ്ങളെ ശക്തിയില്ലാത്ത ഉപയോഗമില്ലാത്ത ബുദ്ധിയോഗ്യമല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ കരുതിയാലും അത് കാര്യമല്ല.
That's how Peter felt.
അങ്ങനെയാണ് പത്രോസ് സ്വയം
കരുതിയത്. I'm useless. I denied the Lord 3 times.
ഞാൻ 3 പ്രാവശ്യം ദൈവത്തെ തള്ളി പറഞ്ഞു.
I can't now serve the Lord.
എനിക്കിപ്പോൾ ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല.
Jesus said, no, you can still serve me.
യേശു കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് എന്നെ ഇനിയും സേവിക്കാൻ കഴിയും.
You repent and you come back.
നീ മാനസാന്തരപ്പെടുക, നീ തിരിച്ചു വരിക.
I'll fill you with the Holy Spirit and you'll be a blessing.
ഞാൻ നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും.
Don't be disturbed by the fact that you failed in the past.
കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് നിങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്.
God can fill you with the Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് നിന്നെ നിറയ്ക്കുവാനായിട്ട് കഴിയും.
And make you a blessing to many, many people.
അനേകർക്ക് അനുഗ്രഹമായിട്ട് നിന്നെ മാറ്റുവാനായിട്ട് കഴിയും.
But start here.
എന്നാൽ നിങ്ങൾ ഇവിടെ തുടങ്ങണം.
Be sensitive when the Holy Spirit says.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് വളരെ മനസ്സിലാകാവുന്ന അനുഭവത്തിലായിരിക്കണം.
When he says to you, don't read that.
ആ പരിശുദ്ധാത്മാവിനോട് അത് വായിക്കരുതെന്ന് പറയുമ്പോൾ.
Don't say that to that person.
ആ മനുഷ്യനോട് അങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ.
When he says to you, forgive him.
അവനോട് ക്ഷമിക്കുവാനായിട്ട് പറയുമ്പോൾ.
When he says to you, go and apologize to that person.
അവനോട് പോയി ക്ഷമ ചോദിക്കുവാനായിട്ട് പറയുമ്പോൾ.
When he says to you, give that money back to that person.
ആ പണം അവന് തിരിച്ചു കൊടുക്കുവാനായിട്ട് അവൻ പറയുമ്പോൾ.
When he says to you, don't fight with him for that. That's too small a thing. Leave it. Let him have it.
അവനോട് യുദ്ധം ചെയ്യേണ്ട, അത് വളരെ നിസ്സാരമായ കാര്യമാണ്, അത് അവനോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ.
You listen and obey and God sees that you're listening to the Holy Spirit.
നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ട് അത് അനുസരിക്കുമ്പോൾ ദൈവം കാണുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുവെന്ന്.
He will lead you into other things.
അവൻ നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും.
I remember once.
ഞാനൊരു കാര്യം ഓർക്കുന്നു.
I went to a particular brother's house.
ഞാനൊരു പ്രത്യേക സഹോദരന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട്.
He was not coming to our church.
അവൻ ഞങ്ങളുടെ സഭയിലേക്ക് വരുന്നില്ലായിരുന്നു.
And later on I discovered.
പിന്നീട് ഞാൻ അറിയുവാനായിട്ട് ഇടയായി.
That he was so much in debt.
അവൻ വളരെ ഭീകരമായ ഒരു കടത്തിന് അടിമയായിരിക്കുന്നു.
That night.
ആ രാത്രിയിൽ.
He and his wife and 3 children were planning to take poison and commit suicide.
അന്നു രാത്രിയിൽ അവനും അവന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു.
I went to his house that day.
ആ ദിവസം ഞാൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നുപോയി.
His life was changed.
അവന്റെ ജീവിതം മാറ്റപ്പെട്ടു.
And he and his family are a wonderful family in our church today.
ഞങ്ങളുടെ സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് അവരെന്ന്.
He testified it. That's how I knew about it.
അവനെ അത് സാക്ഷ്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്.
I remember another time.
ഞാൻ വേറൊരു സമയം ഓർക്കുന്നു.
I went to another family.
ഞാൻ വേറൊരു കുടുംബത്തിലേക്ക് കടന്നുപോയി.
That person, he was not even converted. He had just come back from work.
അവൻ വീണ്ടും ജനിച്ചതായ ഒരു വ്യക്തിയല്ലായിരുന്നു, അവൻ ജോലിസ്ഥലത്ത് നിന്ന് വരുന്ന വഴിയായിരുന്നു.
I went with another brother and sat and talked to him about the gospel.
ഞാൻ വേറൊരു സഹോദരനോട് കൂടി അവിടെ ചെന്നിരുന്നു, അവനോട് സുവിശേഷം പറഞ്ഞു.
And then we prayed with him.
ഞങ്ങൾ അവനോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു.
And he put his hand into his pocket and he took out a pill.
അവനവന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അവിടെ നിന്നും ഒരു ഗുളിക എടുത്ത് കാണിച്ചു.
And he told his wife, throw it away. I had planned to commit suicide today.
അവനവന്റെ ഭാര്യയോട് പറഞ്ഞു, ഇത് നീ വലിച്ചെറിയുക, ഞാൻ ഇത് കഴിച്ചെന്ന് മരിക്കുവാനായിട്ട് തീരുമാനിച്ചതായിരുന്നു.
What is use making millions of rupees if your life is not a blessing to other people?
ഈ ലോകത്തിലെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമല്ലെങ്കിൽ.
Why did Jesus save you?
യേശു ക്രിസ്തു എന്തിനാണ് നിങ്ങളെ രക്ഷിച്ചത്?
Why did Jesus die for you?
യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ്?
Why did Jesus give you the Holy Spirit?
എന്തിനാണ് ദൈവം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക്?
Only to speak in tongues?
അന്യഭാഷയിൽ സംസാരിക്കാൻ മാത്രമാണോ?
No, to make your life a blessing, to save other people from death.
നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ജീവിതമായിട്ട് മാറുവാൻ വേണ്ടിയാണ്.
To lead other people to life.
മരണത്തിലെ ജീവനിലേക്ക് മറ്റുള്ളവരെ നയിച്ചു കൊണ്ടുവരുവാനാണ്.
Will you yield your life to Jesus Christ today?
ദൈവത്തിന്റെ
Lord, fill me with the Holy Spirit.
കർത്താവ് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കീഴടക്കി കർത്താവേ എന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പറയുമോ?
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Time is running out. Jesus is coming soon.
സമയം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുന്നു. യേശു കർത്താവ് വേഗം വരുന്നു.
Don't waste your life.
നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്.
Say, Lord, don't let me waste my life in useless things.
കർത്താവിനോട് പറയുക, ദൈവമേ എന്റെ ജീവിതം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വ്യർത്ഥമാക്കി കളയുവാനിടയാകരുത്.
Make my life a blessing to many families on this earth.
എന്റെ ജീവിതം ഈ ലോകത്തിലുള്ള അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റണമേ.
Fill me with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ.
Let rivers of living water flow out from me.
ജീവജലത്തിന്റെ നദികൾ എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ.
Yes, Heavenly Father.
സ്വർഗീയ പിതാവേ.
We pray that many, many people here will be gripped by what they've heard tonight.
കർത്താവേ, ഇവിടെയുള്ള അനേക വ്യക്തികൾ ഇന്ന് കേട്ടതായ വചനത്താൽ പിടിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
That they will really have a vision for a useful, worthwhile life on this earth.
ഈ ലോകത്തിലെ പ്രയോജനകരമായ ഒരു ജീവിതം നയിക്കുവാനുള്ളതായ ഒരു വിഷൻ അവർക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
We ask in Jesus' name.
യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.
Amen.